നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ന്യായപ്രമാണത്തിലെ ധാർമ്മിക നിയമങ്ങളുടെ മോറൽ ലോയുടെ പർപ്പസും അതിന്റെ യൂസും അതിന്റെ ഉദ്ദേശവും അതിന്റെ കൊണ്ടുള്ള പ്രയോജനങ്ങളും എന്താണെന്നുള്ളത് ചിന്തിക്കുകയായിരുന്നു. ധാർമ്മിക മോശയിൽ കൂടി ദൈവം കൊടുത്ത ധാർമ്മിക നിയമങ്ങളുടെ ഉദ്ദേശം എന്തൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. അതിന്റെ യൂസ് എന്തൊക്കെയായിരുന്നു പറയാമോ? എന്തൊക്കെ യൂസായിരുന്നു മോശയിൽ കൂടി ദൈവം കൊടുത്ത പത്ത് കൽപ്പന എന്ന ധാർമ്മിക നിയമം കൊണ്ട് ദൈവം ഉദ്ദേശിച്ച ഉദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏതാ? ഒന്ന്, ദൈവത്തിന്റെ റൈച്ചസ് സ്റ്റാൻഡേർഡ് കാണിക്കുക എന്നുള്ളത്. രണ്ട്, രണ്ടാമത്തെ എന്താണ്? ഏതാ? ആ, അത് പിന്നീട് വരുന്നതാണ്. രണ്ടാമത് വേറൊരു കാരണം ഞാൻ പറഞ്ഞു. രണ്ടാമത്, അവരെ എക്സ്റ്റേണലി വിശുദ്ധനായിട്ട്, എക്സ്റ്റേണൽ ഹോളിനെസ്സിന് വേണ്ടിയിട്ട്, പുറമേയുള്ള വിശുദ്ധി അതിനു വേണ്ടിയിട്ടാണ് പത്ത് കൽപ്പന ഇതിലെ ഒമ്പത് കൽപ്പനകളും കൊടുത്തത്. മൂന്നാമത്തെ കാരണം എന്തായിരുന്നു? ഏതാണ് മൂന്നാമത്? അവരെ അകമേ അവർ പാപികളാണ് എന്നവർക്ക് ബോധ്യം വരുത്താൻ വേണ്ടിയിട്ടാണ് പത്ത് കൽപ്പന കൊടുത്തത്. കാരണം അതിലെ പത്താമത്തെ കൽപ്പന അകമേയുള്ള പാപത്തെപ്പറ്റി ബോധ്യം വരുത്തായിരുന്നു. പത്ത് കൽപ്പനയിൽ ഒമ്പത് കൽപ്പനയും എക്സ്റ്റേണലി ഒരുത്തൻ ഫുൾഫിൽ ചെയ്താലും പത്താമത്തെ കൽപ്പനയിൽ ആ വ്യക്തി വീഴും. അതോടുകൂടി പത്ത് കൽപ്പനയും തെറ്റിച്ചതിന് തുല്യമാണ്. അകത്തെ പാപത്തെപ്പറ്റി അവന് ബോധ്യം വരുത്താൻ വേണ്ടിയിട്ടാണ് ദൈവിക ന്യായപ്രമാണം അല്ലെങ്കിൽ ധാർമ്മിക നിയമങ്ങൾ മോറലോ കൊടുത്തത്. അതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതും അവസാനത്തേതുമായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ ഉദ്ദേശം എന്തായിരുന്നു? ഈ അകമേയുള്ള പാപത്തെപ്പറ്റി അവന് ബോധ്യം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാപത്തിനുള്ള പരിഹാരമായിട്ടുള്ള യേശുക്രിസ്തുവിങ്കിലേക്ക് അവനെ നയിക്കുക എന്നുള്ളതായിരുന്നു ന്യായപ്രമാണത്തിന്റെ നാലാമത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. അതാണ് ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിങ്കിലേക്ക് വരുത്തുവാൻ ന്യായപ്രമാണം ശിശുപാലകനായി ഭവിച്ചു. അതന്നേരം അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. അപ്പോൾ ന്യായപ്രമാണം എന്നത് ഒരു മനുഷ്യനെ അവന്റെ അകത്തുള്ള യഥാർത്ഥ രോഗത്തെപ്പറ്റി അവനെ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അന്നേരം പർപ്പസ് ഓഫ് ദ ലോ ഈസ് ടു ഡയഗ്നോസ് ദ ഡിസീസ് ബിഫോർ പ്രിസ്ക്രൈബിംഗ് ദ ക്യൂർ. ഒരു മരുന്ന് അവന് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡോക്ടറിന് അല്ലെങ്കിൽ ചികിത്സ അവനെ ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ അവന്റെ അസുഖം എന്താണെന്നുള്ള ഡയഗ്നോസ് ചെയ്യണം. എന്നിട്ട് ആ ഡയഗ്നോസ് ചെയ്യുന്ന ആ ഉപകരണമായിരുന്നു അല്ലെങ്കിൽ അതായിരുന്നു ന്യായപ്രമാണത്തിന്റെ പർപ്പസ്. അവന്റെ ഉള്ളിലുള്ള പാപത്തെപ്പറ്റി അവന് ബോധ്യം വരുത്തി, അവന്റെ ഹൃദയം ദുഷിച്ചതാണെന്ന് അവനെപ്പറ്റി ബോധ്യം വരുത്തി, എന്നിട്ട് ആ ഹൃദയ ശസ്ത്രക്രിയയിലേക്ക് നടത്താൻ കഴിയുന്ന പുത്രനിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം. പഴയ നിയമത്തിലെ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്രമാണം ഒരു തൂക്കുകെട്ടയായിരുന്നു എന്ന് പറയാം, പ്ലംബ് ലൈൻ അല്ലേ. തൂക്കുകെട്ട എന്തിനാണ് ഉപയോഗിക്കുന്നത്? പഴയ നിയമകാലത്തും ഇപ്പോഴത്തെ കാലത്തും എല്ലാം തൂക്കുകെട്ട് ഉപയോഗിക്കുന്നത് ഒരു ഭിത്തിയുടെ വളവ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ആണോ? ആണോ? അല്ല, അറിയത്തില്ല. തൂക്കുകെട്ട കൊണ്ട് ഭിത്തിയുടെ വളവ് ശരിയാക്കാൻ കഴിയില്ല, ഒരു തൂക്കുകെട്ട കൊണ്ടും കഴിയത്തില്ല. പ്ലംബ് ലൈൻ വിൽ നെവർ മേക്ക് ദ ക്രൂക്കഡ് വാൾ സ്ട്രൈറ്റ്. എന്താണ് പ്ലംബ് ലൈൻ ചെയ്യുന്നത്? തൂക്കുകെട്ട ചെയ്യുന്നത് അത് ക്രൂക്കഡാണെന്ന് അവനെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നേരെ ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം മനുഷ്യന്റെ ഉള്ളിലെ ക്രൂക്കഡ്നെസ് വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. മനുഷ്യൻ പാപിയാണെന്നുള്ളതും അവന്റെ ഉള്ളിൽ ക്രൂക്കഡാണ്. അവൻ എന്തൊക്കെ നല്ല പ്രവൃത്തികൾ പുറമേ ചെയ്താലും അവന്റെ ഉദ്ദേശം വളഞ്ഞതാണ്. ക്രൂക്കഡായിട്ടുള്ള മനുഷ്യനാണ്, അവന്റെ ഹൃദയത്തിൽ ക്രൂക്കഡ്നെസ് നിറഞ്ഞിരിക്കുകയാണ്. അതാണ് യേശുക്രിസ്തു ഹൃദയത്തിനെ പറ്റി പറയുമ്പോൾ ആദ്യം പറയുന്നത് ഈവിൾ തോട്ട്സ്, ദുശ്ചിന്ത. അവന്റെ ചിന്ത തെറ്റായിപ്പോയി. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ പോലും പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ ചിന്താഗതികളെല്ലാം മനുഷ്യന്റെ നിരൂപണങ്ങളൊക്കെയും ദോഷമായി തീർന്നു. അവൻ പുറമെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും അവന്റെ ചിന്തകൾ, അവന്റെ ഹൃദയം ക്രൂക്കഡ് ആണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ന്യായപ്രമാണം കൊടുത്തത്. പഴയ നിയമ കാലത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, പുതിയ നിയമത്തിലേക്ക് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കാലത്തേക്ക് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇതൊരു ഡയഗ്നോസിസ് ആണ് അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യുന്ന ഉപകരണമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ യഥാർത്ഥത്തിൽ ഡയഗ്നോസ് ചെയ്യുന്ന ഉപകരണമാണ് ന്യായപ്രമാണം. അപ്പോഴാണ് അടുത്ത ചോദ്യം വരുന്നത്, ന്യായപ്രമാണം എന്തിന് എന്ന് പറഞ്ഞിട്ട് ഗലാത്യലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ ന്യായപ്രമാണം എന്തിനാണ് എന്നത് പറഞ്ഞതിന് ശേഷം താഴേക്ക് വരുമ്പോൾ 21-ാമത്തെ വാക്യത്തിൽ പൗലോസ് തന്നെ ചോദിക്കുകയാണ്, എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? അന്നേരം അടുത്തൊരു ചോദ്യം പൗലോസ് തന്നെ ചോദിക്കുകയാണ്, ഈ ന്യായപ്രമാണം ദൈവവാഗ്ദത്തമായിട്ടുള്ള കൃപയ്ക്ക് ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. യേശുക്രിസ്തു മുഖാന്തരം വന്ന കൃപയ്ക്ക് എതിരാണോ ഈ മോശ മുഖാന്തരം വന്ന ന്യായപ്രമാണം എന്നാണ് ചോദ്യം. സാധാരണ ഈ അടുത്ത കാലത്ത് വരെ വലിയ ഒരു ചർച്ചയുണ്ടായിരുന്ന വിഷയമായിരുന്നു ന്യായപ്രമാണവും കൃപയും തമ്മിലുള്ള വിഷയം. നേരെ ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു. ആ ന്യായപ്രമാണവും മോശയും ഏതാണ്ട് സിനിമയിലെ വില്ലന്മാരുടെ കൂട്ടും യേശുക്രിസ്തു നായകന്റെ കൂട്ടുമുള്ള ഒരു പരിവേഷമാണ് ഈ കൃപാവാദികൾ സാധാരണ അവതരിപ്പിക്കുന്നത്. അത് കേട്ടുകഴിഞ്ഞാൽ തോന്നി ഈ ന്യായപ്രമാണവും മോശയും എന്ന് പറഞ്ഞാൽ ഏതോ ഭയങ്കരന്മാരാണ്, യേശുക്രിസ്തു ഇതിനെയെല്ലാം എടുത്തു കളഞ്ഞിട്ട് മനുഷ്യരെ രക്ഷിക്കാമെന്ന രക്ഷകൻ എന്ന രീതിയിലാണ്. എന്നാൽ പൗലോസ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ കാര്യം വ്യക്തമായിട്ട് എഴുതുന്ന ലേഖനത്തിൽ തന്നെ പറയുകയാണ്, ന്യായപ്രമാണവും കൃപയും രണ്ടും വിരുദ്ധ ധ്രുവങ്ങളിലുള്ള രണ്ട് കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ന്യായപ്രമാണവും കൃപയും എതിരല്ല, ന്യായപ്രമാണവും കൃപയും പരസ്പര പൂരകങ്ങളാണ്. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കണം. ന്യായപ്രമാണം കൃപയുടെ പ്രവൃത്തിയും കൃപ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയും ചെയ്യില്ല. ന്യായപ്രമാണം ഒരുവന്റെ രോഗത്തെ ഡയഗ്നോസ് ചെയ്യുന്നതാണെങ്കിൽ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം അവനെ വൈദ്യനായിട്ടുള്ള ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുകയും അങ്ങനെ അവന്റെ ഹൃദയപരിച്ഛേദന അവന് ആവശ്യമുണ്ടെന്ന് ബോധ്യപ്പെടുത്തി അവനെ കർത്താവിങ്കിലേക്ക് നയിക്കുകയാണ് ന്യായപ്രമാണം ചെയ്യുന്നത്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൃദയത്തിന് പ്രോബ്ലം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, എന്താണ് ആൻജിയോഗ്രാമോ അങ്ങനത്തെ ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ ഹൃദയത്തിന് പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാവും. എന്നാൽ ആൻജിയോഗ്രാം വഴി ഹൃദയത്തിന് പ്രോബ്ലം എന്ന് മനസ്സിലായാൽ അടുത്തൊരു ഹൃദയ ശസ്ത്രക്രിയയിൽ കൂടി അത് സുഖപ്പെടുത്താൻ കഴിയുള്ളൂ. അപ്പോൾ ആൻജിയോഗ്രാം ഹൃദയ ശസ്ത്രക്രിയയിലേക്ക് നയിക്കുന്നത് പോലെ ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നയിച്ചു. അങ്ങനെ ക്രിസ്തുവിന്റെ അടുക്കൽ വരുമ്പോൾ അവൻ യേശുക്രിസ്തുവിൽ കൂടി അവന് ഹൃദയപരിച്ഛേദം നടക്കുകയും അവൻ നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്, എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്തെല്ലാവരെയും പാപത്തിൻ കീഴടച്ചു കളഞ്ഞു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടത് ന്യായപ്രമാണം ക്രിസ്തുവിങ്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുകയില്ല. നേരെ ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം ഇതൊന്നുമല്ല. ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം മനുഷ്യനെ നന്നാക്കുക എന്നുള്ളതേ അല്ല. ന്യായപ്രമാണം വഴി ഒരുവൻ നീതീകരിക്കപ്പെടുകയില്ല, ന്യായപ്രമാണം വഴി ഒരുവൻ വിശുദ്ധീകരിക്കപ്പെടുകയില്ല, ന്യായപ്രമാണം വഴി ഒരുവൻ വീണ്ടും ജനിക്കുകയില്ല, ന്യായപ്രമാണം വഴി ഒരുവൻ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുകയില്ല. ഇതൊന്നും എത്തുകയില്ല എന്ന് പഴയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം അവന്റെ ഹൃദയത്തിന്റെ അവസ്ഥയെ മനസ്സിലാക്കി അവനെ ഡയഗ്നോസ് ചെയ്ത് അവന്റെ രോഗം അവനെ ബോധ്യപ്പെടുത്തിയിട്ട് ദൈവത്തിനറിയാൻ കഴിഞ്ഞിട്ടല്ല, അവൻ അവന്റെ അവസ്ഥയെപ്പറ്റി ബോധ്യം വരുത്തി അവനെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുകയും ക്രിസ്തുവിൽ കൂടി അവൻ യഥാർത്ഥത്തിലുള്ള പുതുജനനവും പുതിയ ഹൃദയവും കൊടുക്കുക എന്നുള്ളതാണ് ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം. എന്നിട്ട് ന്യായപ്രമാണത്തിന്റെ 9 കൽപ്പനയും പാലിക്കുന്ന പരീശൻ 10-ാമത്തെ കൽപ്പനയുടെ അടുത്തെത്തുമ്പോൾ അവൻ ഒരു കാര്യം ചെയ്യാം, അവൻ ഒന്നുകിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ ഉള്ളിലുള്ള അവസ്ഥ സമ്മതിച്ചിട്ട് അവൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരാം, ഇല്ലെങ്കിൽ ഈ 9 കൽപ്പനയും ചെയ്യുന്നത് കൊണ്ട് ഇവന് മനുഷ്യന്റെ മുമ്പിൽ ജീവിക്കാം അല്ലെ. ഈ 9 കൽപ്പനയും പാലിക്കുന്ന പരീശൻ അവന്റെ ഉള്ളിൽ ഇവൻ പാപിയാണോ അല്ലയോ എന്ന് ആർക്കാണ് അറിയാൻ കഴിയുന്നത്? ആർക്കും അറിയാൻ കഴിയത്തില്ല അല്ലെ. 9 കൽപ്പനയും ഒരുത്തും പാലിച്ചാൽ അവന്റെ ഉള്ളിലുള്ള പാപത്തെപ്പറ്റി ആർക്കും അറിയത്തില്ല. രണ്ടുപേർക്കറിയാം, ആർക്കാണ്? ഒന്ന് അവനും അറിയാം, ഒന്ന് ദൈവത്തിനും അറിയാം. നേരെ യഥാർത്ഥത്തിലുള്ള സത്യസന്ധന്മാരായിട്ടുള്ള പരീശന്മാർ ന്യായപ്രമാണത്തിന് മുമ്പിൽ വരുമ്പോൾ അവൻ പറയും, എനിക്ക് ഈ 10-ാമത്തെ കൽപ്പന എനിക്ക് അനുസരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് യഥാർത്ഥ സത്യസന്ധരായിട്ടുള്ള വ്യക്തികൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരും. എന്നാൽ 9 കൽപ്പനയും അനുസരിച്ച് മനുഷ്യരെ കളിപ്പിക്കാനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സുഖമായിട്ട് മനുഷ്യരെ കളിപ്പിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് കഴിയും. അങ്ങനെയാണ്, അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ കാലത്തെ പരീശന്മാർക്ക് കർത്താവിന്റെ അടുക്കിലേക്ക് വരാൻ കഴിയാതിരുന്നത്. കാരണം ഇവർ പലരും 9 കൽപ്പനയും അനുസരിച്ചിട്ട് അവർ പുറമേയുള്ള അവരുടെ വിശുദ്ധി കാരണം അവരിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നേരെ പരീശന്റെ ഒരു ഏറ്റവും വലിയ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് അവൻ പുറമേയുള്ള കാര്യങ്ങളിലെല്ലാം വിശുദ്ധനായിരിക്കും, അവന്റെ അകം കർത്താവ് പറഞ്ഞതുപോലെ അകമേ കല്ലറ പോലത്തെ നാർന്ന ശവവും എല്ലാം ഉള്ള കല്ലറയായിരിക്കും, എന്നാൽ പുറമേ അവൻ വിശുദ്ധനായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അകമേ ഉള്ള കാര്യവും മനസ്സിലാകുന്ന ഒരുത്തൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരികയും അവൻ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനാൽ അവന്റെ ഹൃദയത്തിനൊരു പരിച്ഛേദന ഉണ്ടാവുകയും അവൻ പുതിയ സൃഷ്ടിയായി തീരുകയും ചെയ്യും. ഇതാണ് ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം. ഇതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കമായിട്ട് പറഞ്ഞു. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പഴയ നിയമത്തിലെ ഇപ്പോൾ ഒരു ഡയഗ്നോസിസ്, ഒരു രോഗത്തിന് ഒരു ഡയഗ്നോസിസ് ചെയ്തിട്ട് അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഈ ഡയഗ്നോസ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എങ്കിൽ ക്യാൻസർ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അല്ലേ? കാരണം ഇല്ലെങ്കിൽ ഹൃദയത്തിന്റെ അസുഖം മാറ്റാൻ വേണ്ടി ഹൃദയ ശസ്ത്രക്രിയ എന്നൊരു കാര്യം കണ്ടുപിടിച്ചിട്ടില്ല എങ്കിൽ ഈ ആൻജിയോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിലും പ്രയോജനമുണ്ടോ? ഹൃദയത്തിന് പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടെന്നാണ് പ്രശ്നം. അറിഞ്ഞുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, കൂടുതൽ ഇവൻ കണ്ടംഡ് ആവും എന്ന് മാത്രമേ ഉള്ളൂ. ഈ രോഗിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇവന് ജീവിക്കാം, അത്രയേ ഉള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിൽ കൂടിയുള്ള ഹൃദയപരിച്ഛേദന ഉള്ളപ്പോൾ മാത്രമേ ഈ ന്യായപ്രമാണം കൊണ്ട് ഒരു വ്യക്തിക്ക് പാപബോധം ഉണ്ടാകുന്ന ഒരു കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ന്യായപ്രമാണം കൊണ്ട് പ്രയോജനമില്ല അല്ലെ? അന്നേരം യഥാർത്ഥത്തിലുള്ള ചികിത്സ ഇല്ലാത്തടത്തോളം രോഗനിർണയം അതിൽ തന്നെ അർത്ഥമുള്ളതല്ല, അതുകൊണ്ട് പ്രയോജനമില്ല. ആളെ രോഗിയാണെന്ന് മനസ്സിലാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന യഥാർത്ഥത്തിലുള്ള ഭക്തന്മാരായിട്ടുള്ള വ്യക്തികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നു. ന്യായപ്രമാണം ഈ പറഞ്ഞ എല്ലാ പർപ്പസും അവരിൽ ചെയ്തു. അവരെ പുറമേ വിശുദ്ധരായിട്ട് നിർത്തി ദൈവിക ന്യായപ്രമാണം, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അവർക്ക് കാണിച്ചു കൊടുത്തു. അവരെ പുറമെ വിശുദ്ധരായിട്ട് നിർത്തി അവരുടെ ഉള്ളിലുള്ള പാപത്തെപ്പറ്റി ബോധ്യം വരുത്തി. എന്നാൽ എന്താണ്, യേശു ക്രിസ്തു മരിച്ചിട്ടുമില്ല. അവർക്കെങ്ങനെയാണ് ന്യായപ്രമാണം പ്രയോജനമാകുന്നത്? അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ചോദ്യമാണ്. യേശു ക്രിസ്തുവിന് ശേഷം വന്ന കുറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല ന്യായപ്രമാണം. ന്യായപ്രമാണം മോശ മുഖാന്തരം ദൈവം പണ്ടേ കൊടുത്താണ്. അവിടെയാണ് ന്യായപ്രമാണത്തിന്റെ രണ്ടാമത്തെ ഒരു പർപ്പസ് ഫുൾഫിൽ ആകുന്നത്. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. ന്യായപ്രമാണം യഥാർത്ഥത്തിൽ മൂന്നായിട്ട് തരംതിരിച്ചിരുന്നു. അതിലെ മൂന്നാമത്തെ നമുക്ക് അപ്ലിക്കബിൾ അല്ല എങ്കിലും രണ്ടാമത്തേ, ഏറ്റവും ആദ്യത്തേതും രണ്ടാമത്തേത്, ഒന്ന് ധാർമ്മിക നിയമങ്ങളും രണ്ടാമത്തേത് ആചാര നിയമങ്ങളുമാണ്, അല്ലെങ്കിൽ സാക്രിഫിഷ്യൽ ലോസ്, സെറിമോണിയൽ ലോസ്. ഈ സെറിമോണിയൽ ലോസ് അവിടാണ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ന്യായപ്രമാണത്താൽ കൺവിക്റ്റഡ് ആവുന്ന, പാപത്തെപ്പറ്റി ബോധ്യം വരുന്ന, അല്ലെങ്കിൽ ന്യായപ്രമാണം ലംഘിക്കപ്പെടുന്ന ഒരുവൻ അവന്റെ പാപപരിഹാരത്തിനായി പഴയ നിയമത്തിൽ തന്നെ ദൈവം കൊടുത്തിരുന്ന ഒരു പരിഹാര പ്രക്രിയയാണ് ആചാര നിയമങ്ങൾ, അല്ലെങ്കിൽ സാക്രിഫിഷ്യൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു പരിഹാര, പാപപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് പാപപരിഹാര യാഗങ്ങൾ പഴയ നിയമത്തിൽ കൊടുത്തിരുന്നത്. അന്നേരം ആ ന്യായപ്രമാണത്തിന്റെ രണ്ടാമത്തെ ആ പർപ്പസാണ് യഥാർത്ഥത്തിൽ പഴയ നിയമകാലത്ത് പാപത്തെപ്പറ്റി കൺവിക്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കൊടുത്തിരുന്നത്. ആ പഴയ നിയമത്തിലെ യാഗങ്ങൾക്ക് തന്നെ, സാക്രിഫിഷ്യൽ ലോയ്ക്ക് തന്നെ രണ്ട് തരത്തിലുള്ള പർപ്പസ് ഉണ്ട്. അതിലേറ്റവും ഒന്നാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് പഴയ നിയമ യാഗങ്ങൾ ന്യായപ്രമാണം ലംഘിക്കുന്ന, ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളെ ചെയ്തിട്ട്, ഇല്ലെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്ന് ന്യായപ്രമാണം ലംഘിക്കുന്ന വ്യക്തികളുടെ പാപത്തെ മറയ്ക്കുവാനായിട്ടാണ് ദൈവം ആചാര നിയമങ്ങൾ കൊടുത്തത്. അത് ദൈവത്തിന്റെ മുമ്പിൽ ഇവരുടെ പാപങ്ങളെ മറയ്ക്കുകയും പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും ചെയ്തു. കംപ്ലീറ്റ് ആയിട്ട് തന്നെ ക്ഷമിക്കപ്പെട്ടു. അന്നേരം ഇതാണ് ദൈവം ആചാര നിയമങ്ങൾ കൊടുത്തതിന്റെ ഉദ്ദേശം. ഈ ആചാര നിയമങ്ങൾ ഒരു റിട്ടൺ ലോ ആയി മോശ മുഖാന്തരം പഴയ ഉടമ്പടിയിലാണ് കൊടുത്തത്. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം കൊണ്ട് മുദ്രയിട്ടുകൊണ്ട് ദൈവം ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ ആ ഉടമ്പടിയിലാണ് ആചാര നിയമങ്ങൾ ദൈവം എഴുതി കൊടുത്തത്. എന്നാൽ ഈ ആചാര നിയമങ്ങളുടെ യഥാർത്ഥത്തിലുള്ള സൂചന മനുഷ്യൻ വീണപ്പോൾ തന്നെ ദൈവം കൊടുത്തിരുന്നു. ഉൽപ്പത്തി പുസ്തകം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പാപം കടന്നു വരുമ്പോൾ, നമ്മൾ ഈ കാര്യങ്ങൾ നേരത്തെ ചിന്തിച്ചാണ്, പാപം കടന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മനുഷ്യൻ പാപത്തെ മറയ്ക്കാനായി അവനൊരു വഴി കണ്ടുപിടിച്ചു. അതാണ് അത്തിയിലയും കൊണ്ടുള്ള വസ്ത്രമുണ്ടാക്കിയത്. മനുഷ്യൻ സ്വയം പാപം മറയ്ക്കാൻ വേണ്ടി കണ്ടുപിടിച്ച റിലീജിയസ് വേ ആണ് അത്തിയില കൊണ്ടുള്ള വസ്ത്രം. അത് ദൈവത്തിന്റെ കണ്ടുപിടുത്തമല്ല, അത് മനുഷ്യന്റെ കടുത്ത കണ്ടുപിടുത്തമാണ്. മനുഷ്യനാണ് ഈ മതത്തിന്റെ സ്ഥാപകൻ. പാട്ടൊക്കെ കേട്ടില്ലേ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയാൻ ശരിയാണ്. ദൈവം സൃഷ്ടിച്ചല്ല മതങ്ങൾ. ദൈവം ഒരിക്കലും മതം സൃഷ്ടിച്ചില്ല. യേശു ക്രിസ്തു മതം സൃഷ്ടിച്ചിട്ടൊന്നുമില്ല. ഈ മതങ്ങളെല്ലാം തന്നെ, മതങ്ങളും മതങ്ങളുടെ ഉപമതങ്ങളും എല്ലാം തന്നെ, എല്ലാ ഓർഗനൈസേഷൻസും, ഇതെല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല ദൈവത്തിന് എതിരായിട്ടുള്ളതാണിത്. അപ്പോൾ മനുഷ്യൻ കണ്ടുപിടിച്ചത്, മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ പാപത്തെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തിയില കൊണ്ടിട്ടുള്ള മതഭക്തിയുടെ വസ്ത്രം ധരിച്ചതെങ്കിൽ ദൈവം അവിടെ വെച്ച് തന്നെ അതിന്റെ സൊല്യൂഷൻ അല്ല, ഒരു ടെമ്പററി സൊല്യൂഷൻ അവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള വാഗ്ദത്തം പുത്രൻ മുഖാന്തരം, സന്തതി മുഖാന്തരമുള്ള യഥാർത്ഥത്തിലുള്ള സൊല്യൂഷൻ വാഗ്ദത്തം ചെയ്തതിന് ശേഷം ഒരു ടെമ്പററി സൊല്യൂഷൻ അവിടെ വെച്ച് തന്നെ കൊടുക്കുന്നുണ്ട്. അത് മൂന്നാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലാണ്. അത് അത്ര ക്ലിയർ അല്ല മലയാളത്തിൽ, എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ തോൽ എന്നുള്ളത് അതിന്റെ ഒറിജിനലിൽ മൃഗത്തിന്റെ തോലെന്നാണ്, അല്ലാതെ മരത്തിന്റെ തോലല്ല. സ്കിൻ ഓഫ് ആനിമൽ. അന്നേരം അവിടെ ഒരു ഇൻഡയറക്ട്ലി അവിടെ ഒരു സൂചന കിട്ടുന്നുണ്ട്, ദൈവം അപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഒരു മൃഗത്തിൽ കൂടിയുള്ള യാഗം അവിടെ സ്ഥാപിച്ചിരുന്നു എന്നുള്ളൊരു സൂചന അവിടെ കിട്ടും. അന്നേരം അതാണ് ദൈവം, ദൈവീക പദ്ധതി യഥാർത്ഥത്തിൽ പാപത്തിന്റെ പരിഹാരമായിട്ട് തന്നെ. യഥാർത്ഥത്തിലുള്ള വാഗ്ദത്ത സന്തതി വരുന്നത് വരെ പാപത്തെപ്പറ്റി ഇവർക്ക് ബോധ്യമുണ്ടാകുമ്പോൾ ആ പാപത്തിനുള്ള പരിഹാരമായി യഥാർത്ഥത്തിൽ മൃഗത്തിന്റെ ഒരു മരണം അവിടെ ദൈവം വെച്ചിരുന്നു. ഇത് കുറച്ചുകൂടി ക്ലിയർ ആവുന്നത് നമുക്ക് 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ്. അവിടെ കായന്റെയും ഹാബേലിന്റെയും യാഗം കഴിക്കുമ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആവുകയാണ്. അപ്പോൾ അവർക്ക് അവിടെ വെച്ച് തന്നെ ആ കാര്യത്തെപ്പറ്റിയുള്ള ഒരു ടീച്ചിങ് ലഭിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ കായേനും ഹാബേലും രണ്ടു തരത്തിലുള്ള യാഗം കൊണ്ടുവരുന്നു. എന്റെ വിശദീകരണത്തിലേക്ക് പോകാനിട്ടിരിക്കുന്ന സമയമില്ല. അതിനെപ്പറ്റി പലതരത്തിലുള്ള ഉപദേശങ്ങളുണ്ട്. എന്നാൽ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശം നമുക്ക് കേട്ട് വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവിടെ കായേൻ ഹാബേൽ ആട്ടിടയനും കായിൻ കൃഷിക്കാരനുമായിരുന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് കായീൻ തന്റെ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന്, അവരുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഹാബേലിന്റെ വഴിപാടിൽ പ്രസാദിക്കാനായിട്ടുള്ള കാരണം എന്താണെന്നുള്ളത് എബ്രായ ലേഖനം അതിന്റെ 10-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഹാബേൽ വിശ്വാസത്താൽ ഹാബേൽ കായീന്റേതിനേക്കാൾ ഉത്തമമായ യാഗം കഴിച്ചു. അന്നേരം ഹാബേൽ വിശ്വാസത്താൽ യാഗം കഴിച്ചു എന്നുള്ളതാണ് ഹാബേലിന്റെ യാഗം അക്സെപ്റ്റഡ് ആവാനായിട്ടുള്ള കാരണം. അന്നേരം ആ വിശ്വാസം എന്നത് യഥാർത്ഥത്തിൽ മുൻപോട്ട് നോക്കിക്കൊണ്ടുള്ള വിശ്വാസമാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ. വിശ്വാസം ഉള്ള വ്യക്തി തന്റെ ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കും. വിശ്വാസം ഇല്ലാത്ത വ്യക്തി തന്റെ ഏറ്റവും ചെറുതും കൊടുക്കും. അല്ലെ? ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ഹൃദയം തുറക്കുകയും അവന്റെ പേഴ്സ് അടഞ്ഞിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൻ വീണ്ടും ജനിച്ചവനൊന്നുമല്ല. ഹൃദയം തുറക്കുന്നതോടുകൂടി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പേഴ്സ് തുറക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പണവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുത്തൻ മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ മാനസാന്തരപ്പെട്ടിട്ടേയില്ല. കാരണം ലോകത്തിൽ രണ്ട് യജമാനന്മാരാണല്ലോ, ആരൊക്കെയാണ്? ഒന്ന് ദൈവവും പിശാചുമാണോ? അല്ല, യേശു ക്രിസ്തുവും മാമോനുമാണ്. അന്നേരം മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള മെസ്സേജ് കേട്ടൊരുവൻ ലോകത്തിൽ നിന്ന് തിരിയുന്നതാണ് മാനസാന്തരം. അല്ലേ? അന്നേരം അവൻ അവന്റെ പണവുമായിട്ട് ബന്ധപ്പെട്ടവൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവൻ മാനസാന്തരപ്പെട്ടവനെയല്ല. ഹീസ് എ റിലീജിയസ് പേഴ്സൺ, ബട്ട് ഹീസ് നോട്ട് സ്പിരിച്വൽ, ഹീസ് നോട്ട് ബോൺ അഗെയിൻ. അന്നേരം ഹാബേലിന്റെ കാര്യത്തിൽ ഹാബേൽ ഉത്തമമായത് കഴിക്കാൻ കാരണം അവൻ വിശ്വസിച്ചതുകൊണ്ടാണ്. കായേൻ ഉത്തമമായത് കഴിച്ചില്ല. അവിടെ ഉൽപ്പത്തിയിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്, കായേനും ഒരു വഴിപാട് കൊണ്ടുവന്നു. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നല്ലേ. കായേൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു, അവനും ഒരു വഴിപാട് കൊണ്ടുവന്നു. എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് കൊടുക്കണമല്ലോ. ഇറ്റ്സ് എ റിലീജിയസ് ഒബ്സർവൻസ്. ഹാബേൽ ആട്ടിൻകൂട്ടത്തെ കടിഞ്ഞൂലുകളിൽ നിന്ന്, അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ, അന്നേരം കടിഞ്ഞൂലുമായിരുന്നു അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. അത് അവൻ കൊടുക്കാനുള്ള കാരണം അവൻ വിശ്വാസത്താലാണ് ചെയ്തത്. അന്നേരം വിശ്വാസം പ്രവൃത്തിയെ ഉളവാക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉളവാക്കുന്ന പ്രവൃത്തി മാത്രമേ ദൈവം അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അന്നേരം അടിസ്ഥാനപരമായി ദൈവത്തെ അവൻ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, യേശുക്രിസ്തുവിൽ കൂടി വരാൻ പോകുന്ന വാഗ്ദത്ത സന്തതിയിൽ കൂടിയുള്ള യാഗത്തിലും അവൻ വിശ്വസിച്ചു എന്നുള്ള സൂചന തന്നെയാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് ഹാബേലിന്റെ യാഗം രക്തം ചൊരിഞ്ഞിട്ടുള്ള യാഗവുമായിരുന്നു, അതും വിശ്വാസത്തിന്റെ പ്രഖ്യാപനം തന്നെയായിരുന്നു. നേരെ മറ്റേ കായീൻ കൊണ്ടുവന്നത് ജസ്റ്റ് റിലീജിയസ് ആയിട്ടുള്ള യാഗമായിരുന്നു. എന്തിനാ അവിടെ തന്നെ റിലീജിയസ് ആളും സ്പിരിച്വൽ ആളും തമ്മിലുള്ള വ്യത്യാസം അവിടെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ആ സാക്രിഫൈസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രക്തം ചൊരിഞ്ഞിട്ടുള്ള സാക്രിഫൈസ് ആണ്. ആ രക്തത്തിനുള്ള പ്രത്യേകത എന്താണെന്നുള്ളത് മുമ്പോട്ട് പോകുമ്പോൾ ദൈവം പറയുന്നുണ്ട്. ആ വാക്യങ്ങൾ വേണം നമുക്ക് എടുക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ ഒമ്പതാമത്തെ അധ്യായം 4 വാക്യം മുതൽ 6 വാക്യം വരെ, ആദ്യമായി മാംസം കഴിക്കാനായി ദൈവം മനുഷ്യനെ അനുവദിക്കുമ്പോൾ അവിടെ ഒരു റെസ്ട്രിക്ഷൻ വെക്കുന്നുണ്ട്. ആ റെസ്ട്രിക്ഷന്റെ കാരണവും പറയുന്നുണ്ട്. ഉൽപ്പത്തി 9:4-6 വരെ, അവിടെ പറയാണ് പ്രാണനായിരിക്കുന്ന രക്തത്തോടുകൂടി മാത്രം നിങ്ങൾ മാംസം തിന്നരുത്. യു ഷാൽ നോട്ട് ഈറ്റ് ഫ്ലഷ് വിത്ത് ഇറ്റ്സ് ലൈഫ് ദാറ്റ് ഇസ് ബ്ലഡ്. അന്നേരം അവിടെ വെച്ച് പറയാണ് രക്തത്തിൽ എന്തുണ്ട്? രക്തത്തിൽ പ്രാണൻ, ജീവനുണ്ട്. അതുകൊണ്ടാണ് അത് കഴിക്കരുതെന്ന് പറയുന്നത്. രക്തം കഴിക്കരുതെന്ന് പറയുന്നതിന്റെ കാര്യം രക്തത്തിൽ പ്രാണനുണ്ട്. ആ പ്രാണൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന്, ആ രക്തം എന്തിനാണ്, അത് കഴിക്കാൻ പാടില്ല, എന്നാൽ അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് അത് ലേവ്യ പുസ്തകം അതിന്റെ 17 അധ്യായത്തിന്റെ 10-14 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്.
നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും വല്ല രക്തവും ഭക്ഷിച്ചാൽ രക്തം ഭക്ഷിച്ചവന്റെ നേരെ ഞാൻ ദൃഷ്ടി വെച്ച് അവനെ അവന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയും.
11 വാക്യം,
മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്, യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു, രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത്.
അന്നേരം അവിടെ എന്തുകൊണ്ട് രക്തം കഴിക്കരുത് എന്ന് നോഹയുടെ പറഞ്ഞതിന്റെ കാരണം ഇവിടെ വിശദീകരിക്കുകയാണ്. കാരണം എന്താണ്? മാംസത്തിന്റെ രക്തം ജീവനിലാണ്, യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കാൻ അത് തന്നിരിക്കുന്നു എന്നിട്ട് പറയാണ് രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നു. നേരെ രക്തം ജീവൻ മൂലമായി പ്രായശ്ചിത്തമാവുന്നതിന്റെ കാരണം പാപം കടന്നു വന്നപ്പോൾ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പാപപരിഹാരമായി ജീവൻ തന്നെ കൊടുക്കണം. അപ്പോൾ ആ ജീവൻ, യഥാർത്ഥത്തിലുള്ള ജീവൻ, യേശു ക്രിസ്തു എന്ന വാഗ്ദത്ത സന്തതി വന്നിട്ട് അവന്റെ രക്തം ചിരിയുമ്പോൾ മാത്രമേ നടക്കുകയുള്ളൂ എങ്കിലും അതിന്റെ മുന്നോടിയായി പഴയ നിയമകാലത്തും പാപം ചെയ്യുന്ന വ്യക്തികളുടെ പാപപരിഹാരത്തിനായി അവർ പാപത്തിനെ കുറിച്ച് മാനസാന്തരപ്പെട്ടാൽ അവരുടെ പാപപരിഹാരമായി രക്തം ചൊരിഞ്ഞ് അവർക്ക് പാപപരിഹാരം, പ്രായശ്ചിത്തം വരുത്താൻ ദൈവം കൽപ്പിച്ചിരുന്നു. കാരണം രക്തം പാപത്തെ മറയ്ക്കുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുകയില്ല എങ്കിലും അത് ടെമ്പററിയായി ദൈവത്തിന്റെ സന്നിധിയിൽ പാപത്തെ മറച്ചിരുന്നു. താഴേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായി പാപത്തെ ദൈവം അത് ക്ഷമിക്കും, രക്തം ചൊരിയുന്നതനുസരിച്ച് ദൈവം പാപത്തെ ക്ഷമിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ വാക്യങ്ങൾ എടുക്കണം, അതല്ല ലേവ്യ പുസ്തകം തുടർച്ചയായിട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നുള്ള. ലേവ്യ പുസ്തകം അതിന്റെ 16 അധ്യായം മഹാപാപ പരിഹാര ദിനത്തിനെ പറ്റിയാണ് പറയുന്നത്. അവിടെ ഓരോ കാര്യം യും ചെയ്യുമ്പോൾ അവിടെ താഴേക്ക് വരുമ്പോൾ അതിന്റെ 22 അധ്യായം 16 അധ്യായത്തിന്റെ 18 വാക്യം,
അവൻ യഹോവയുടെ സന്നിധിയിലുള്ള യാഗപീഠത്തിങ്കൽ ചെന്ന് അതിന് പ്രായശ്ചിത്തം കഴിക്കണം. കാളയുടെ രക്തവും കോലാട്ടുകൊറ്റന്റെ രക്തവും കുറേശ്ശെടുത്ത് പീഠത്തിന്റെ കൊമ്പുകളിൽ ചുറ്റും പുരട്ടണം. അവൻ രക്തം കുറെ വിരൽ കൊണ്ട്
അതിന്മേൽ തളിച്ച് ഇസ്രായേൽ മക്കളുടെ അശുദ്ധികളെ നീക്കി വെടിപ്പാക്കി ശുദ്ധീകരിക്കണം. അവൻ വിശുദ്ധ മന്ദിരത്തിലും സമാഗമന കൂടാരത്തിലും
യാഗപീഠത്തിനും ഇങ്ങനെ പ്രായശ്ചിത്തം കഴിച്ച് തീർന്ന ശേഷം ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റനെ കൊണ്ടുവരണം.
ഇങ്ങനെ ഇത് പാപ മഹാപാപ പരിഹാരത്തിന് എങ്ങനെയാണ് ആട്ടുകൊറ്റന്മാരുടെ രക്തം ചൊരിയേണ്ടത് എന്നുള്ളതിന്റെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ലേവ്യ പുസ്തകം അതിന്റെ 4 അധ്യായത്തിന്റെ 1 പാപയാഗത്തിന്റെ പ്രമാണം പറയുന്നുണ്ട്. അതിന്റെ 1:2 വാക്യം ഇങ്ങനെയാണിരിക്കുന്നത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും അബദ്ധവശാൽ പിഴച്ച് ആ വക ചെയ്താൽ എന്ത് ചെയ്യണമെന്ന് പറയണം. എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ചെയ്യുന്ന പാപങ്ങൾക്കല്ല, അബദ്ധവശാൽ പാപം ചെയ്ത് അവൻ പിഴച്ചാൽ അഭിഷിക്തനായ പുരോഹിതൻ കുറ്റം വരത്തക്കവണ്ണം, ജനത്തിന്മേൽ കുറ്റം വരത്തക്കവണ്ണം പാപം ചെയ്തുവെങ്കിൽ അവൻ ചെയ്ത പാപം നിമിത്തം അവൻ യഹോവയ്ക്ക് പാപയാഗമായി ഊനമില്ലാത്ത കാളക്കിടാവിനെ അർപ്പിക്കണം. അതിന്റെ 20 വാക്യം പറയാനാണ്, പാപയാഗത്തിനുള്ള കാളയെ അവൻ ചെയ്തതുപോലെ തന്നെ ഈ കാളയും ചെയ്യണം, അങ്ങനെ തന്നെ ഇതിനെയും ചെയ്യണം. ഇങ്ങനെ പുരോഹിതൻ അവർക്കു വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം, എന്നാൽ അത് അവരോട് ക്ഷമിക്കും. ഇരുപത്തി വാക്യം പറയാണ് അവരുടെ പാപം അവരോട് ക്ഷമിക്കും. ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ പറയാണ് ഇങ്ങനെ പുരോഹിതൻ അവന്റെ പാപം നിമിത്തം അവന് വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം, എന്നാൽ അത് അവനോട് ക്ഷമിക്കും. മുപ്പത്തിയൊന്നാമത്തെ വാക്യത്തിന്റെ അവസാനം പറയാണ് പുരോഹിതൻ അവന് വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം, എന്നാൽ അത് അവനോട് ക്ഷമിക്കും. മുപ്പത്തിയഞ്ചാമത്തെ വാക്യത്തിൽ പറയാണ് അത് അവനോട് ക്ഷമിക്കും. അഞ്ചാമത്തെ അധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ പറയാണ് അവനോട് ക്ഷമിക്കും. പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയാണ് ക്ഷമിക്കും. ഇങ്ങനെ തുടർച്ചയായി ലേവ്യ പുസ്തകം തുടർച്ചയായി പാപയാഗത്തിന്റെ പ്രമാണം വായിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, രക്തം കാണുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ഒരുവൻ പാപം ചെയ്തിട്ട്, അബദ്ധവശാൽ പാപം ചെയ്തിട്ട് ആ പാപത്തിന്റെ പരിഹാരമായി രക്തം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രക്തം കാണുമ്പോൾ ദൈവം അവന്റെ പാപം പൂർണ്ണമായിട്ടും ക്ഷമിക്കും. എന്നാൽ എന്താണ് സംഭവിക്കാത്തത്? എബ്രായലേഖനത്തിൽ പറയാണ് കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുകയില്ല, എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇത് ക്ഷമിക്കപ്പെടുക തന്നെ ചെയ്യും. ഇനി ഈ രക്തം ചൊരിയുന്നത്, അത് ഒരു വ്യക്തിയുടെ പാപത്തിന് വേണ്ടിയിട്ട് രക്തം ചൊരിഞ്ഞാൽ അവന്റെ പാപം ദൈവം ക്ഷമിക്കും. അതിനി ഒരു കുടുംബത്തിന്റെ പാപം, ആ കുടുംബം മുഴുവൻ പാപം ചെയ്താൽ ആ കുടുംബത്തിന്റെ പാപത്തിന് പരിഹാരമായി ഒരാട്ടുകൊറ്റന്റെ രക്തം ചൊരിഞ്ഞാൽ അതുകൊണ്ട് ആ കുടുംബത്തിന് പാപപരിഹാരം വരും. ഉൽപ്പത്തി പുസ്തകം നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിൽ ആബേലിന്റെ യാഗം എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയുടെ യാഗമാണ്. എന്നാൽ അത് മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ പുറപ്പാട് പുസ്തകം അതിന്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ കുടുംബമായിട്ട് പാപം ചെയ്താൽ, ഒരു ഇസ്രായേൽ മക്കളുടെ ഒരു കുടുംബം പാപം ചെയ്താൽ എന്ത് ചെയ്യണമെന്നുള്ളത് പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം അതിന്റെ പന്ത്രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ പറയാണ്
നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം പത്താം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടി എടുക്കണം.
അന്നേരം ഇത് അവരുടെ പുറപ്പാടിന്റെ കാര്യം പറയുമ്പോൾ പറയാണ് ഓരോ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു ആട്ടിൻകുട്ടി എടുക്കണം, എന്നിട്ട് ആ ആട്ടിൻകുട്ടിയെ കൊന്നിട്ട് ആ കുടുംബത്തിന്റെ ആ വീടിന്റെ കട്ടളമേലും കുറുമ്പടിമേലും രക്തം പുരട്ടണം. മുമ്പോട്ട് പോകുമ്പോൾ ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ നാലാമത്തെ അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ നേഷൻ മുഴുവൻ പാപം ചെയ്താൽ എന്ത് ചെയ്യണമെന്നുള്ള പറയുന്നുണ്ട്.
ഇസ്രായേൽ സഭ മുഴുവനും അബദ്ധവശാൽ പിഴയ്ക്കുകയും,
അവിടെ പറയാണ് ഇസ്രായേൽ സഭ മുഴുവനും അബദ്ധവശാൽ പിഴയ്ക്കുകയും
ആ കാര്യം സഭയുടെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യരുതെന്ന്
യഹോവ കൽപ്പിച്ചിട്ടുള്ള
വല്ല കാര്യത്തിലും അവർ പാപം ചെയ്ത് കുറ്റക്കാരായി തീരുകയും ചെയ്താൽ ചെയ്ത പാപം അവർ അറിയുമ്പോൾ സഭ ഒരു കാളക്കിടാവിനെ പാപയാഗമായി അർപ്പിക്കണം.
അവിടെ പറയാണ് സഭ മുഴുവൻ, ഇസ്രായേൽ നേഷൻ മുഴുവൻ ഒരു കാളക്കിടാവിനെ അർപ്പിക്കുമ്പോൾ അതിൽ ഇസ്രായേൽ നേഷന്റെ മുഴുവൻ പാപം ദൈവം ക്ഷമിക്കും. ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ പാപപരിഹാരമായി ദൈവം ആചാരക്രിയകൾ ചെയ്തിരുന്നു. അത് ഏറ്റവും പ്രത്യേകമായി രക്തം ചൊരിഞ്ഞിട്ടുള്ള യാഗത്തിൽ കൂടി ദൈവം ഇവരുടെ പാപത്തെ ക്ഷമിച്ചിരുന്നു. എന്നാൽ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഫുൾഫിൽമെന്റ് ആണ് യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടിയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള യാഗം. അത് മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു തന്റെ രക്തത്തിൽ കൂടി ഒരു പുതിയ ഉടമ്പടി ചെയ്യുമ്പോൾ അവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം.
അവിടെ പറയുമ്പോൾ പാപം ക്ഷമിക്കും എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ഈ വാക്കുകൾ ചിലപ്പോൾ ഏകദേശം ഒരേപോലെ വരാമെങ്കിലും അവിടെ ക്ലിയർ ആണ്. അവിടെ പറയുകയാണ് പിന്നെ അവൻ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ ഉടമ്പടിയുടെ രക്തം എന്ന് പറയണം. എന്നാൽ ഈ പുതിയ ഉടമ്പടിയിൽ യേശു ക്രിസ്തു എന്ന വാഗ്ദത്ത സന്തതിയുടെ രക്തം ചൊരിയുമ്പോൾ ആ രക്തത്തിൽ കൂടി അനേകരുടെ പാപങ്ങൾ മോചിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അനേകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒന്ന് യോഹന്നാൻ അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് ഈ അനേകർ എന്നുള്ളത് മനസ്സിലാക്കും. നമുക്കറിയാവുന്ന വാക്യമാണ്. അവിടെ പറയാണ് അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടേതിന് മാത്രമല്ല സർവലോകത്തിന്റെയും പാപത്തിന് വേണ്ടിട്ട് തന്നെ. അന്നേരം ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയിൽ നിന്ന്, ഒരു കുടുംബത്തിൽ നിന്ന്, ഒരു സമൂഹത്തിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ രക്തം ചൊരിയുമ്പോൾ പാപങ്ങൾ ക്ഷമിക്കപ്പെടുക മാത്രമല്ല പാപങ്ങൾ മോചിക്കപ്പെടുകയാണ്. പ്രായശ്ചിത്തം, യഥാർത്ഥ പ്രായശ്ചിത്തം വരികയാണ്. അതോടുകൂടി സർവ്വലോകത്തിന്റെയും പാപത്തിനുള്ള പ്രായശ്ചിത്തമായിട്ട് യഥാർത്ഥത്തിലുള്ള വാഗ്ദത്ത സന്തതി വന്നിട്ട് മരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് പഴയ നിയമത്തിലും പാപത്തെപ്പറ്റി ഇവർക്ക് കൺവിക്റ്റഡ് ആയി കഴിഞ്ഞാൽ, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ന്യായപ്രമാണം ലംഘിച്ചു കഴിയുമ്പോൾ, ഇവർ കൺവിക്റ്റഡ് ആയി കഴിയുമ്പോൾ, ഇവർക്ക് പാപപരിഹാരമായി ദൈവം വെച്ചിരുന്ന രക്തം ചൊരിഞ്ഞിട്ടുള്ള ആചാരക്രിയകളുണ്ട്. ആ ആചാരക്രിയകളിൽ കൂടി ഇവരുടെ പാപങ്ങൾ കവർ ചെയ്യപ്പെടുകയാണ്, പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയാണ്. ഇതാണ് ആചാര നിയമങ്ങളുടെ, ഇല്ലെങ്കിൽ സാക്രിഫിഷ്യൽ ലോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യാഗങ്ങൾ യഥാർത്ഥത്തിലുള്ള പൂർണ്ണതയുള്ള യേശുക്രിസ്തു എന്ന വാഗ്ദത്ത സന്തതിയിൽ കൂടിയുള്ള യഥാർത്ഥ യാഗത്തിന്റെ ഒരു നിഴലുമാണ്. അത് എബ്രായലേഖനത്തിൽ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. എന്നാൽ ഈ യാഗങ്ങൾ കഴിക്കുമ്പോൾ ഇത് മുമ്പോട്ട് വരാൻ പോകുന്ന ഇവരുടെ പാപങ്ങൾ ഒരിക്കൽ എന്നേക്കുമായി നീക്കപ്പെടാൻ പോകുന്ന വാഗ്ദത്തത്തിന്റെ, വാഗ്ദത്തം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ പ്രോമിസാണ് ഈ യാഗങ്ങൾ കാണിച്ചത്. ഞാൻ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമത്തിലെ ധാർമ്മിക നിയമങ്ങൾ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ധാർമ്മിക നിയമങ്ങൾ ഒരു ഡയഗ്നോസ് ടൂൾ ആയിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ ധാർമ്മിക നിയമങ്ങൾ ഒരു പ്ലംബ് ലൈൻ ആയിരുന്നെങ്കിൽ, അങ്ങനെ പറയാമെങ്കിൽ, പഴയ നിയമത്തിലെ ആചാര നിയമങ്ങൾ ഒരു പ്രോമിസ് ആയിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോമിസ്ഡ് ചെക്ക് എന്ന് പറയാം, ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് നമ്മൾ പറയുന്നത് പോലെ. നേരം പഴയ നിയമത്തിലെ ധാർമ്മിക നിയമങ്ങൾ ഇവരുടെ ക്രൂക്കഡ്നെസ്സിനെ കാണിച്ചു കൊടുക്കുന്ന തൂക്കുകെട്ടയായിരുന്നെങ്കിൽ, ഇവരുടെ ഉള്ളിലെ പാപത്തെ വെളിപ്പെടുത്തുന്ന, അതിനെ ഡയഗ്നോസ് ചെയ്യുന്ന ടൂൾ ആയിരുന്നുവെങ്കിൽ, പഴയ നിയമത്തിലെ തന്നെ ആചാര നിയമങ്ങൾ ഇവരുടെ പാപങ്ങളെ മറയ്ക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അവർക്ക് വരാൻ പോകുന്ന യഥാർത്ഥത്തിലുള്ള യാഗത്തിനെ കുറിച്ചുള്ള ഒരു പ്രോമിസുമായിരുന്നു, ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ആയിരുന്നു. ഇപ്പോൾ ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്കിന്റെ ഉദ്ദേശം എന്താണ്? ഇപ്പോൾ ഒരാൾക്കൊരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, ഒരാൾ കടമുണ്ട്, ഞാൻ ഒരാൾക്കൊരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് കൊടുക്കുകയാണ്. ആ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് വാലിഡിറ്റി എപ്പോഴാണ് വരുന്നത്? ആ അക്കൗണ്ടിൽ പൈസ ഇടുമ്പോൾ മാത്രമേ അതിനുള്ള വാലിഡിറ്റി വരുന്നുള്ളൂ അല്ലേ? അതിനു മുമ്പ് ഇപ്പം പൈസ കൊടുക്കാത്ത, പൈസ ബാങ്കിൽ ഇട്ടിട്ടില്ല, ഞാൻ ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് കൊടുക്കുകയും ചെയ്തു. ആ ഡേറ്റ് എടുത്തു, ഡേറ്റ് ആയപ്പോൾ ഇയാൾ കൊണ്ട് ബാങ്കിൽ കൊണ്ട് ചെക്ക് കൊടുത്തു, എന്ത് പറ്റും? ചെക്ക് ബൗൺസ് ആവും. ഈ ബൗൺസായ ചെക്കിന് ഒരു പേപ്പറിനേക്കാൾ എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? ഒരു പേപ്പർ വാല്യൂ ഉള്ളൂ, ഒരു വാല്യൂവില്ല. അത് കീറിക്കളഞ്ഞു കഴിഞ്ഞാൽ ഒരു പേപ്പർ കീറിക്കളയുന്ന പോലെ ഉള്ളൂ. അന്നേരം അക്കൗണ്ടിൽ പൈസ ഇല്ലാത്ത പോസ്റ്റ് ഡേറ്റഡ് ചെക്കിന് ഒരു പേപ്പറിന്റെ വാല്യൂ ഉള്ളൂ. എന്നാൽ ഈ പോസ്റ്റ് ഡേറ്റഡ് ചെക്കിന്റെ വാല്യൂ ഉള്ളത് ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ടാണ്. ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഈ പ്രോമിസ് ഫുൾഫിൽ ആവുമ്പോൾ ഈ പേപ്പർ ഇയാൾ കീറിക്കളഞ്ഞെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇയാള് പൈസ ഇല്ല എന്ന് കരുതി ഇതൊരു പേപ്പർ മാത്രമാണ്, ഒരു പ്രോമിസ്ഡ് പേപ്പർ മാത്രം, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാൽ ഇയാൾ ഇതങ്ങ് കീറിക്കളഞ്ഞു, സമയമായപ്പോൾ അക്കൗണ്ടിൽ പൈസയും വന്നു. ഇയാൾ എന്ത് ചെയ്യും? ഇയാൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, കാരണം അയാൾക്ക് പൈസ കിട്ടത്തില്ല, കാരണം ഇയാൾ പ്രോമിസ്ഡ് പേപ്പറില്ല, പ്രോമിസ്ഡ് നോട്ടില്ല, ഇല്ലെങ്കിൽ പ്രോമിസ്ഡ് ചെക്കില്ല. നേരെ പഴയ നിയമ യാഗങ്ങളുടെ ഉദ്ദേശം ഇതാണ്. ഒന്ന്, അവരുടെ പാപങ്ങളെ ക്ഷമിച്ചിരുന്നു ദൈവം. രക്തം കാണുമ്പോൾ അവർ വിശ്വാസത്താൽ മുമ്പോട്ട് നോക്കി, ഹാബേലിനെ പോലെ തന്നെ വരാൻ പോകുന്ന കുഞ്ഞാടിൽ അവർ മുമ്പോട്ട് നോക്കി, അവർ വിശ്വസിക്കുമ്പോൾ അവരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവെന്ന് മാത്രമല്ല, അവരുടെ ഒരു പ്രോമിസ്ഡ് ചെക്കും കൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം വൺ ഡേ ഈ പാപത്തിന് പരിഹാരം വരും എന്നുള്ളത്. അന്നേരം ഒരു വാലിഡിറ്റി ടൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചെക്കിന്, പോസ്റ്റ് ഡേറ്റഡ് ചെക്കിന് വാലിഡിറ്റി ഉള്ളത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അന്നേരം പഴയ നിയമത്തിലെ ആ പ്രോമിസ് ദൈവം ഉൽപ്പത്തി 3-ാമത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞു, പാപത്തിന് പരിഹാരമായി ഒരു വാഗ്ദത്ത സന്തതി വരാനായിട്ട് പോകുന്നു. വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം ദൈവർക്ക് ന്യായപ്രമാണം കൊടുത്തു, ധാർമ്മിക ന്യായപ്രമാണം കൊടുത്തു, ഇവരുടെ പാപത്തെപ്പറ്റി ബോധ്യം വരുത്തി. ആ പാപത്തിൽ ഇവർ കൺവിക്റ്റഡ് ആവുകയാണെങ്കിൽ അവർക്ക് ആചാര നിയമങ്ങൾ കൊടുത്തു. ആ ആചാര നിയമങ്ങളിൽ കൂടി ഇവർ അത് പാലിക്കുന്നതിൽ കൂടി അവർ മുമ്പോട്ട് നോക്കിക്കൊണ്ട് അവർ അവരുടെ വിശ്വാസത്തെ ഏറ്റുപറയുകയും അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും വരാൻ പോകുന്ന ആ പ്രോമിസ്ഡ് ഡേറ്റിലേക്ക് അവർ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഗലാത്യലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ, 4:4 പറയുകയാണ്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ, കാലസമ്പൂർണത വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രോമിസ് ഡേറ്റ്, ആ ചെക്കിൽ എഴുതിയിരുന്ന ഒരു പ്രോമിസ് ഡേറ്റ്, ആ ഡേറ്റ് ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഉൽപ്പത്തിയിൽ ദൈവം പറഞ്ഞു, സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്ന ഒരു സന്തതി ഈ ഭൂമിയിലേക്ക് വരും. ആ വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം വെച്ചിരുന്നതാണ് ഞാൻ ധാർമ്മിക നിയമങ്ങളും ആചാര നിയമങ്ങളും. അപ്പോൾ കാലസമ്പൂർണത വന്നപ്പോൾ പ്രോമിസ്ഡ് ഡേറ്റിലേക്ക് ദൈവത്തിന്റെ ക്ലോക്ക് അടുത്തപ്പോൾ ദൈവം തന്റെ പുത്രനെ എന്താണ് ചെയ്തത്? സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. കാരണമെന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി 3-ാമത്തെ അധ്യായത്തിൽ ദൈവം കൊടുത്ത വാഗ്ദത്തം സ്ത്രീയുടെ സന്തതി വരുമെന്നായിരുന്നതുപോലെ തന്നെ കാലസമ്പൂർണതയായപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിലേക്ക് അയച്ചു. കാരണം എന്താണ്? അവൻ മനുഷ്യനായിട്ട് വന്നെങ്കിൽ മാത്രമേ മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ കാലസമ്പൂർണതയെത്തി, ദൈവത്തിന്റെ പ്രോമിസ്ഡ് ഡേറ്റ് എത്തി, ദൈവത്തിന്റെ ക്ലോക്ക് അതിന്റെ കറക്റ്റ് ടൈമിലേക്ക് എത്തിയപ്പോൾ ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിൽ ഒന്നാമത് അവൻ സ്ത്രീയുടെ സന്തതിയായി വന്നു. രണ്ടാമത് പറയാണ്, അവൻ ന്യായപ്രമാണത്തിന്റെ കീഴ് ജനിച്ചവനായി വന്നു. എന്തിനു വേണ്ടിയിട്ട്? അടുത്ത വാക്യപ്പെടാണ്, ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട്. വിലയ്ക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ഇറ്റ് ഈസ് കോൾഡ് റിഡംഷൻ. ഇതാണ് പാപമോചനം എന്ന് പറയുന്നത്. ആ വിലയാണ് യേശു ക്രിസ്തുവിന്റെ രക്തം. അതാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയാകുന്നു. അതാണ് ഗലാത്യലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. നേരെ ഒരു പ്രോമിസ്ഡ് ഡേറ്റിലേക്ക്, ചെക്കിന്റെ പ്രോമിസ്ഡ് ഡേറ്റിലേക്ക് അടുത്തപ്പോൾ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ സ്ത്രീയുടെ സന്തതിയായ അയച്ചു എന്ന് മാത്രമല്ല, അവൻ ന്യായപ്രമാണത്തിന്റെ കീഴ് വന്നു. ന്യായപ്രമാണത്തിന്റെ ധാർമ്മിക നിയമങ്ങൾ ആദ്യമായി ഒരു മനുഷ്യൻ പരിപൂർണമായിട്ട് നിവർത്തിച്ചു. ന്യായപ്രമാണത്തിന്റെ ധാർമ്മിക നിയമങ്ങൾ നിവർത്തിച്ചു എന്ന് മാത്രമല്ല, ന്യായപ്രമാണത്തിന്റെ ആചാര നിയമങ്ങൾ തന്റെ മരണത്തിൽ കൂടി അവൻ പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ അവൻ ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവരെ തന്റെ രക്തം വില കൊടുത്ത് ഹി റിഡീംഡ് ദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് തന്റെ രക്തം വിലയായി കൊടുത്ത് ആ പ്രോമിസിനെ ചെക്കിൽ പണം ഡിപ്പോസിറ്റ് ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ, അതാണ് ചുരുക്കത്തിൽ യേശു ക്രിസ്തുവിന്റെ സാൽവേഷനിൽ കൂടി നടന്നത്, യേശു ക്രിസ്തു എന്ന സന്തതി വന്നപ്പോൾ നടന്നത്. അതിന് എബ്രായലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് ദെയർഫോർ യേശു ക്രിസ്തു വന്നതിനെ പറ്റി പറയാം. നേരം ന്യായപ്രമാണത്തിന്റെ കാളകളുടെയും ആട്ടുകൊട്ടന്മാരുടെയും യാഗത്തിന് പാപത്തെ എടുത്തു മാറ്റാൻ കഴിയത്തില്ല. ഇറ്റ് വാസ് ജസ്റ്റ് എ പ്രോമിസ്ഡ് നോട്ട്, പ്രോമിസ്ഡ് ചെക്കാണ്. എന്നാൽ യേശു ക്രിസ്തു വന്നതിനെ പറ്റി ഒന്ന് യോഹന്നാൻ അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇത് രണ്ടുകൂടി ഒരുമിച്ച് നമ്മൾ ചിന്തിക്കണം, ന്യായപ്രമാണത്തിന്റെ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപത്തെ നീക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് യോഹന്നാൻ അതിന്റെ 3:5 പറയാണ്,
പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു.
അടുത്ത വാക്യം,
അവനിൽ പാപമില്ല.
അവിടെ പറയാണ്, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപമില്ല. സ്ത്രീയുടെ സന്തതിയായി, ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവനായി, പാപമില്ലാത്തവനായി, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. പാപങ്ങളെ നീക്കുവാൻ പഴയ നിയമത്തിലെ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തെ കഴിഞ്ഞില്ല. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അന്നേരം പഴയ നിയമത്തിലെ ആടുകൾക്കും കാളകൾക്കും പാപങ്ങളെ നീക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവത്തിന്റെ കുഞ്ഞാടിന് പാപങ്ങളെ നീക്കാൻ കഴിഞ്ഞു. യേശു ക്രിസ്തു എന്ത് ചെയ്തു? യേശു ക്രിസ്തു ഭൂമിയിൽ ഒരു മനുഷ്യനായി ദൈവത്തിന്റെ വാഗ്ദത്തം ഫുൾഫിൽ ചെയ്തുകൊണ്ട് വന്നു, ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ചുകൊണ്ട് ജീവിച്ചു എന്ന് മാത്രമല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ തന്റെ ജീവനെ അവൻ കൊടുത്തു. ക്രൂശിൽ യേശു ക്രിസ്തു മരിക്കുമ്പോൾ യേശു ക്രിസ്തു അവസാനമായി പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? അവരുടെ പറയാണ്, നിവൃത്തിയായി. നിവൃത്തിയായി എന്നുള്ളതിന്റെ ഒറിജിനൽ ടെറ്റലസ്റ്റായി എന്നാണ്, നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതൊരു അക്കൗണ്ടിംഗ് ടേമാണ്. ആ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയ്ഡ് ഇൻ ഫുൾ എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കൊടുത്തു തീർത്തു എന്നുള്ളതാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പോസ്റ്റ് ഡേറ്റഡ് ചെക്കിന് വാലിഡിറ്റി വന്നു, അതോടുകൂടി അക്കൗണ്ടിലേക്ക് പണം വരികയാണ്. യേശു ക്രിസ്തു മുഴുവൻ കൊടുത്തു തീർത്തു. പാപത്തിന്റെ ശമ്പളം എന്താണ്? പാപത്തിന്റെ ശമ്പളം മരണമാണ്. ആ മരണം യേശു ക്രിസ്തു ഏറ്റെടുക്കുകയും, എന്നിട്ട് എന്ത് സംഭവിച്ചു? യേശു ക്രിസ്തുവിലുള്ള നിത്യജീവൻ, അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ പറ്റി യോഹന്നാൻ ഒന്നിൽ പറഞ്ഞിരിക്കുന്നത്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. മനുഷ്യനെ ജീവിപ്പിക്കാൻ കഴിയുന്ന, മനുഷ്യനെ വീണ്ടും ലൈറ്റ് ചെയ്യാൻ കഴിയുന്ന ജീവൻ യേശുക്രിസ്തുവിലുണ്ടെങ്കിൽ, യോഹന്നാൻ 10:10 യേശുക്രിസ്തു പറയാണ് കള്ളൻ വരുന്നത് അറക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനും മോഷ്ടിക്കുവാനുമാണെങ്കിൽ ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാവാനായിട്ടും സമൃദ്ധിയായിട്ടുണ്ടാവാനായിട്ടും. യേശുക്രിസ്തു എന്ത് ചെയ്യുന്നറിയാമോ? യേശുക്രിസ്തു പാപമായി തീർന്നു, യേശുക്രിസ്തു പാപം ഏറ്റെടുത്തു, അതിന് പകരമായി യേശുക്രിസ്തുവിന്റെ ജീവൻ ബൈ ഇൻ ട്രാൻസാക്ഷൻ ഒരു വിശ്വസിക്കുന്ന വ്യക്തിക്ക് കൊടുത്തു. അത് പഴയ നിയമത്തിലുള്ളവർക്ക് സാധ്യമല്ലാതിരുന്നത് പഴയ നിയമത്തിൽ ഇവർക്ക് മുമ്പോട്ട് നോക്കി അതിനുവേണ്ടി ആഗ്രഹിക്കാനേ കഴിയത്തുള്ളായിരുന്നു. എബ്രായലേഖനം വായിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. വിശ്വാസത്താൽ അവരെന്താണ് ചെയ്യുന്നത് പറയുമ്പോൾ പറയേണ്ട, അവർ വിശ്വാസത്താൽ മുമ്പോട്ട് നോക്കി അവർ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു, വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നു. എബ്രായലേഖനം 10 ഛേദം അവസാനിപ്പിക്കുമ്പോൾ പറയുകയാണ്, എന്നാൽ അവർ വിശ്വാസത്താൽ അവർക്ക് സാക്ഷ്യം ലഭിച്ചുവെങ്കിലും അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല എന്ന് പറഞ്ഞാൽ അവരുടെ വാഗ്ദത്തം ഇറ്റ് വാസ് ജസ്റ്റ് എ പ്രോമിസ്, ഇറ്റ് വാസ് നോട്ട് ഫുൾഫിൽഡ് ഇൻ ദയർ ടൈം. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടി, നമ്മളോടുകൂടിയാണ് അവർക്ക് ആ വാഗ്ദത്തം ഫുൾഫിൽ ആകുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞത്, പഴയ നിയമത്തിലെ ധാർമ്മിക നിയമങ്ങൾ ഒരു മനുഷ്യന്റെ പാപത്തെ ബോധ്യപ്പെടുത്തി, അവൻ വീണവനാണെന്നും അവന്റെ ഹൃദയത്തിന്റെ അവസ്ഥയെ ബോധ്യപ്പെടുത്തി കർത്താവിങ്കിലേക്ക് തിരിയുന്ന, കൊണ്ടുവരുന്ന ശിശുപാലകനായി അത് ഭവിച്ചെങ്കിൽ, പഴയ നിയമത്തിലെ ധാർമ്മിക നിയമങ്ങൾ, സോറി, പഴയ നിയമത്തിലെ ആചാര നിയമങ്ങൾ, സാക്രിഫിഷ്യൽ ലോസ് യേശുക്രിസ്തുവിൽ കൂടി നടക്കാൻ പോകുന്ന ഫുൾഫിൽമെന്റിന്റെ പ്രോമിസായിരുന്നു. ആ പ്രോമിസ് അവർക്ക് ഫുൾഫിൽ ആവുന്ന യേശുക്രിസ്തു മരണത്തോടുള്ള. എന്നാൽ എന്താ വ്യത്യാസം ഇപ്പോൾ ജീവിക്കുന്നവരും പഴയ നിയമത്തിലുള്ളവരും തമ്മിൽ? ഇന്ന് നമ്മൾ എങ്ങനെയാണ് കർത്താവിന്റെ അടുത്ത് ചെല്ലുന്നത്? ഒരു പ്രോമിസ്ഡ് നോട്ട് കൊണ്ടാണോ, പോസ്റ്റ് ഡേറ്റ് ചെക്ക് കൊണ്ടാണോ? അല്ല. എങ്ങനെയാണ് ഇന്ന് നമ്മുടെ അക്കൗണ്ടിൽ യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടി പാപങ്ങൾ എടുത്തു മാറ്റിയെന്ന് മാത്രമല്ല, അവിടെ പറഞ്ഞിരിക്കുകയാണ് എഫേസ്യ ലേഖനം അതിന്റെ 1:3 മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത്.
നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവനാണ്.
സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കും അതിന്റെ ആ അക്കൗണ്ടിലേക്ക് പണമിടാനായിട്ടുള്ള ഒരു തടസ്സമുണ്ടായിരുന്നു. ആ തടസ്സമാണ് നമ്മൾ ഗലാത്യലേഖനത്തിൽ വായിക്കുന്നത്. ഗലാത്യലേഖനം അതിന്റെ 3 ഗലാത്യലേഖനം 3:13 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ തടസ്സമാണ്. എന്താണ് ആ അനുഗ്രഹം പ്രാപിക്കാനുള്ള തടസ്സം എന്ന് പറയണം? മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മെ വിലക്കു വാങ്ങി. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടത് തന്നെ. വാക്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് വായിച്ചു കഴിഞ്ഞാൽ. അവിടെ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അബ്രഹാമിന് കൊടുത്തൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു, ആദമിന് കൊടുത്തൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിൽ കൂടി ലഭിക്കാൻ പോകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ള ആ റെസ്റ്റോർഡ് റിലേഷൻ, അതാണ് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള തടസ്സം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യൻ പാപത്തിന്റെ അണ്ടറിലായി തീർന്നു. യേശുക്രിസ്തു ക്രൂശിന്മേൽ പാപവും ശാപവുമായി തീർന്നപ്പോൾ മനുഷ്യവർഗത്തിന്റെ പാപം അവന്റെ മേൽ ചുമത്തപ്പെട്ടു. എന്നാൽ അതോടുകൂടി വിശ്വസിക്കുന്ന ഒരുവൻ എന്ത് സംഭവിക്കുന്നു? അവന്റെ ഉള്ളിൽ നിന്ന് പാപവും ശാപവും മാറിപ്പോവുകയും അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിന്. നമുക്കുള്ള പ്രിവിലേജ് എന്താണെന്നറിയാമോ? നമുക്കൊരു പോസ്റ്റ് ഡേറ്റ് ചെക്ക് കൊണ്ട് കാത്തിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് വിശ്വാസം എന്ന ആ ഒരു ടൂൾ വഴി, ഇല്ലെങ്കിൽ വിശ്വാസം എന്നതിൽ കൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ട്രാൻസാക്ട് ചെയ്യപ്പെടും. ദൈവത്തിന്റെ സകല ആത്മീയ അനുഗ്രഹങ്ങളും യേശുക്രിസ്തുവിലാണ്. എന്നാൽ ഒരുവൻ വിശ്വസിക്കുമ്പോൾ അത് യേശുക്രിസ്തുവിൽ കൂടി ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വരുന്നു. കണ്ടിന്യൂസ് ആയി വിശ്വാസത്തിൽ നടക്കുമ്പോൾ അവൻ യേശുക്രിസ്തു അവനിൽ വസിച്ചുകൊണ്ട് എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും അവൻ കൂടി ഫുൾഫിൽ ചെയ്യുന്നു. അതാണ് ഗലാത്യലേഖനം 2:20 20 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു, എന്റെ പാപം യേശു ക്രിസ്തു ഏറ്റെടുത്തു, എന്റെ പഴയ മനുഷ്യൻ കർത്താവിനോട് ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ദൈവത്തിന്റെ ട്രാൻസാക്ഷനിൽ കൂടി യേശു ക്രിസ്തുവുള്ള സ്പിരിച്വൽ ബ്ലെസ്സിംഗ് എല്ലാം ദൈവം എന്നിൽ തന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ദൈവപുത്രനുള്ള വിശ്വാസത്താലാണ് ഞാൻ ജീവിക്കുന്നത്. ഡെയിലി ബൈ ഫെയ്ത്ത് ഐ ക്യാൻ ലീവ് ഇൻ ദ റിച്ചസ് ഓഫ് ഗോഡ്. അങ്ങനെ വിശ്വസിക്കാൻ, അങ്ങനെ ജീവിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ ഏറ്റവും ദരിദ്രം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇതെല്ലാം ലഭിച്ചിട്ടും പഴയ നിയമത്തിലെ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് കൊണ്ടിരുന്ന വിശുദ്ധന്മാരുടെ പോലും അത്രയും സ്പിരിച്വലി റിച്ചാവാതെ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന, ലോകത്തെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ അവരാണ് ഏറ്റവും അരിഷ്ടർ. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുകയാണ് അങ്ങനെയുള്ളവർ എന്ന് പറഞ്ഞാൽ. ഇത്രയും പണം ദൈവം യേശു ക്രിസ്തുവിൽ കൂടി ദൈവം ആ ട്രാൻസാക്ഷൻ നടത്തിയിട്ടും ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നത് വഴി, ഇല്ലെങ്കിൽ ന്യായപ്രമാണത്താൽ നീതി ലഭിക്കും എന്ന് വിചാരിക്കുന്ന വഴി ദരിദ്രരായിട്ട് ജീവിക്കുന്ന കൂട്ടർ, അതാണ് ഏറ്റവും ബേസ്ഡ് ആയിട്ടുള്ള കാര്യം. എനിവേ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗലാത്തി ലേഖനവും എബ്രായ ലേഖനവും നമ്മൾ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, ഗലാത്തി ലേഖനം ന്യായപ്രമാണത്തിന്റെ ധാർമ്മിക നിയമങ്ങൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നുവെന്നും അതെങ്ങനെയാണ് യേശു ക്രിസ്തുവിലേക്ക് നയിക്കുന്നതെന്നും എങ്ങനെയാണ് യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് യഥാർത്ഥത്തിൽ ആത്മീയ അനുഗ്രഹമായിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ ആത്മാവിനെ ലഭിക്കുന്നതാണെന്നും പറയുന്നതാണെങ്കിൽ, എബ്രായ ലേഖനം യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടാനുള്ള ആചാര നിയമങ്ങളുടെ ഉദ്ദേശവും അതെങ്ങനെയാണ് യേശു ക്രിസ്തുവിൽ കൂടി പൂർത്തീകരിക്കപ്പെട്ടതെന്നും അങ്ങനെ യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് എന്താണ് ലഭിക്കുന്നതെന്ന് പറയുന്നു. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എബ്രായ ലേഖനത്തിന്റെ 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് വിശദീകരിക്കുന്നുണ്ട്. അതുകൂടി വായിച്ചിട്ട് നമുക്ക് നിർത്താം. എബ്രായ ലേഖനം അതിന്റെ 10-ാമത്തെ അധ്യായം, 10-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയാണ്
ന്യായപ്രമാണം
എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാം, ഇറ്റ് ഈസ് അബൌട്ട് ദ സാക്രിഫിഷ്യൽ ലോ. ആ സാക്രിഫിഷ്യൽ ലോ എന്താണെന്ന് പറയാണ്, വരുവാനുള്ള നന്മകളുടെ നിഴലാണ്. എബ്രായ ലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ വാക്യത്തിൽ പറയാണ് ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനാണ്. എന്താണ് ഈ വരുവാനുള്ള നന്മകൾ? എന്തോ ഈ വരുവാനുള്ള നന്മകൾ, വലിയ വീട്, വലിയ കാറ്, വലിയ ബിസിനസ്, ഇതൊക്കെയാണോ? ഇത് നിങ്ങളെക്കാൾ കൂടുതൽ പഴയ നിയമത്തിലുള്ളവർക്കുണ്ടായിരുന്നു. ഇതിനു വേണ്ടിട്ട് ആരും കാത്തിരുന്നു, പഴയ നിയമ ആൾക്കാർ പോലും കാത്തിരുന്നില്ല. ഇന്നത്തെ വിശ്വാസികളുടെ അരിഷ്ടാവസ്ഥയാണ് ഞാൻ പറയുന്നത്. സ്പിരിച്വൽ റിച്ചസ് എന്താണെന്ന് പോലും മനസ്സിലാകാതെ പണത്തിന് പിന്നാലെ ഓടുന്ന ജനം, ഇവർക്ക് ആത്മീയ അനുഗ്രഹം എന്താണെന്ന് പോലും അറിയത്തില്ല, എന്താണ് നന്മയെന്നുള്ള അറിയത്തില്ല, ഇവർക്ക് എന്താണ് യേശു ക്രിസ്തുവിൽ ലഭിച്ചതെന്ന് അറിയത്തില്ല. ലഭിച്ചതാണെങ്കിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് എന്താണ് പഴയ നിയമത്തിലുള്ളവർക്ക് കിട്ടാതിരുന്ന നന്മ? ഇവിടെ പറയാണ് ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലായിരുന്നു, ഇല്ലെങ്കിൽ ഇറ്റ് വാസ് എ പ്രോമിസ്ഡ് ചെക്ക്. ആ പ്രോമിസിൽ വരാനുള്ള നന്മകളെല്ലാം എഴുതി വെച്ചിരുന്നു, എന്നാൽ അത് ഫുൾഫിൽ ആയിട്ടില്ലെന്ന് മാത്രം, കാരണം അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല. എന്താണ് ന്യായപ്രമാണത്തിൽ കൂടി വരുവാനുള്ള നന്മ? എബ്രായ താഴേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്. ഇനി അതിലേക്ക് പോവാം. ഞാൻ അവിടെ ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ സാക്ഷാൽ സ്വരൂപമല്ലായിക്കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിയുന്നില്ല. അതിൽ എന്താണ് യഥാർത്ഥമുള്ള നന്മ? എന്താണ്? കർത്താവിന് അടുക്കൽ വരുന്നവരുടെ സൽഗുണപൂർത്തിയാണ്, പെർഫെക്ഷൻ. യേശു ക്രിസ്തുവിൽ കൂടി ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പാപമോചനവും പരിശുദ്ധാത്മാവും ആത്മീക ജീവനും ദൈവത്തെ പിതാവെന്ന് അറിയാനായിട്ടുള്ള ഭാഗ്യവും ദൈവിക സ്വസ്ഥതയിൽ തുടർച്ചയായിട്ട് ജീവിക്കാനായിട്ടുള്ള ആ വാഗ്ദത്വവും, അതാണ് എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ സ്വസ്ഥതയിൽ ജീവിക്കാനുള്ള വാഗ്ദത്വം, ഇതെല്ലാം വരുവാനുള്ള നന്മകളായിരുന്നു. ഇതൊന്നും പഴയ നിയമത്തിലെ ആൾക്കാർക്ക് ലഭിച്ചിരുന്നില്ല. അവർക്ക് ലഭിച്ചിരുന്നത് ഒരു പോസ്റ്റ് ഡേറ്റ ചെക്ക് മാത്രമാണ്, നിഴൽ. ന്യായപ്രമാണ ആചാരങ്ങൾ വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ റിയാലിറ്റി അല്ലായിരുന്നതുകൊണ്ട് ആണ്ടുതോറും കഴിച്ചു വരുന്ന ഈ യാഗങ്ങൾ കൊണ്ട് പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നുവെങ്കിലും സൽഗുണപൂർത്തി വരുത്താൻ കഴിയുന്നതല്ല. എന്നിട്ട് പറയണം, അങ്ങനെ അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം ഇല്ലായിക്കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നുപോകയില്ലായിരുന്നുവോ? അവിടെ പറയാണ് യാഗങ്ങൾ തുടരുന്നതിന്റെ ഉദ്ദേശം, അവിടെ പറയാണ് യഥാർത്ഥ യാഗം നടന്നിട്ടില്ല, യഥാർത്ഥത്തിലുള്ള പ്രോമിസ് ഫുൾഫിൽ ആയിട്ടില്ല എന്നുള്ളതിന്റെ മുന്നോടിയാണ് യാഗങ്ങൾ തുടർന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് പറയാണ് കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപത്തെ നീക്കുവാൻ കഴിയുന്നതല്ല therefore ആകയാൽ ലോകത്തിൽ യേശു ക്രിസ്തു വരുന്നതിനെ പറ്റി പറയാണ്. ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്താണെന്നറിയാമോ യേശു ക്രിസ്തു പറയുന്നത്? പഴയ നിയമത്തിലെ ഹനനയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് പറയുന്നതിന്റെ കാരണം മനുഷ്യന്റെ പാപം മാറ്റാൻ അതിന് കഴിയുകയില്ലായിരുന്നു എന്നുള്ളത് തന്നെ. ദെയർഫോർ അതുകൊണ്ട് കർത്താവ് പറയാണ്, പുസ്തക ചുരുളിൽ ഉൽപ്പത്തിയിൽ തന്നെ ലോകസ്ഥാപനത്തിനു മുമ്പേ ദൈവം മുൻനിർണയിച്ചതുപോലെ ഇതാ ദൈവത്തിന്റെ യഥാർത്ഥ ഇഷ്ടം ചെയ്യാൻ വേണ്ടി ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ്, ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിക്കാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയും. എന്താണ് ഈ ഒന്നാമത്തേതിനെ നീക്കിക്കളയും? എന്താണ് നീക്കിക്കളയപ്പെട്ട ഒന്നാമത്തേത്? എന്താണ്? എന്താ? എന്താണ്? പാപയാഗങ്ങളും ആചാര നിയമങ്ങൾ ദൈവം നീക്കി. കാരണം എന്താണ്? കാരണം പോസ്റ്റ് ഡേറ്റഡ് ചെക്കിന് പിന്നെ വാലിഡിറ്റി ഇല്ല. പണം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞു. യേശു ക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ അടുത്ത വാക്യം അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ആ ഇഷ്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്ത് സംഭവിച്ചു എന്നറിയാമോ? പഴയ നിയമത്തിലെ ആൾക്കാർക്ക് ലഭിക്കാതിരുന്ന വാഗ്ദത്തം, വരുവാനുള്ള നന്മകൾ യേശു ക്രിസ്തുവിൽ കൂടി ഒരു ലഭിച്ചു. എന്നിട്ട് പറയാണ്, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിക്കാൻ കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം ദൈവം കാത്തിരിക്കും. അവിടെ പറയാണ്, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പാപപരിഹാരമായിട്ട്, പാപപരിഹാര യാഗമായി, ദൈവത്തിന്റെ കുഞ്ഞാടായി, പാപങ്ങളെ ഏറ്റെടുക്കാനായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ദൈവമേ പഴയ നിയമയാഗങ്ങൾക്കും പഴയ നിയമത്തിലെ ആട്ടുവട്ടന്മാർക്കും ഇതിന് ദൈവത്തിന്റെ ഇഷ്ടം പ്രസാദകരമായിട്ടുള്ള യാഗം കഴിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് യേശു ക്രിസ്തു ഒരു കുഞ്ഞാടായി ഈ ഭൂമിയിൽ വന്നു. യേശു ക്രിസ്തു തന്റെ ശരീരം പാപയാഗമായിട്ട് അർപ്പിച്ചു. ആ അർപ്പിച്ചതിൽ കൂടി യേശു ക്രിസ്തു തന്റെ രക്തവുമായി വിശുദ്ധ മന്ദിരത്തിൽ കടന്ന് മനുഷ്യർക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. ഇന്ന് യേശു ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിന്റെ യാഗം കഴിഞ്ഞു, അടുത്ത ശുശ്രൂഷ യേശു ക്രിസ്തു ആരംഭിക്കുകയാണ്. ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അടുത്ത വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ പുതിയ നിയമത്തിലെ വാഗ്ദത്തം എന്താണെന്ന് എഴുതിയിരിക്കുകയാണ്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങൾ എഴുതും എന്ന് കർത്താവിന്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്തതിനു ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയില്ല എന്ന് ഞാൻ അരുളി ചെയ്യുന്നു. ഇതേ കാര്യം തന്നെ 8-ാമത്തെ അധ്യായത്തിലും പറയുകയാണ്, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് 8:10 ഞാൻ ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, അവർ എനിക്ക് ഞാൻ അവർക്ക് ദൈവമായും അവർക്ക് ജനമായിരിക്കും. ഇനി അവരെല്ലാവരും കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും. അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. എന്നിട്ട് പറയുകയാണ്, പുതിയത് എന്ന് പറയുന്നതിനാൽ അവൻ പഴയതിനെ അപ്പുറത്തേത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതുമെല്ലാം നീങ്ങിപ്പോകാൻ അടുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഒരു കാര്യം പഴയതാവുന്നത്? ദൈവം സ്ഥാപിച്ച ഉടമ്പടിയും ദൈവം സ്ഥാപിച്ച യാഗങ്ങളും എല്ലാം പഴയതാവുന്നത് എങ്ങനെയാണ്? പഴയതാവുന്ന ഓട്ടോമാറ്റിക്കലി ഒരു പുതിയത് വരുമ്പോൾ അത് പഴയതാവും, അത്രയേ ഉള്ളൂ. അങ്ങനെ പുതിയ ഉടമ്പടി കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ സ്ഥാപിച്ചപ്പോൾ പഴയ ഉടമ്പടിയും എല്ലാം ദൈവം എടുത്ത് നീക്കി. ആ യാഗത്തിൽ കൂടി, ആ ശരീരയാഗത്തിൽ കൂടി ഒരു മനുഷ്യനെ ദൈവം ശുദ്ധീകരിക്കുന്നു. അവിടെ പറയാണ്, ദൈവത്തെ പിതാവ് എന്ന നിലയിൽ ഒരുവൻ അറിയുന്നു. അവരുടെ പാപങ്ങളെ ദൈവം ഓർക്കുകയില്ല എന്ന് പറയുന്നു. അവരുടെ ഹൃദയത്തിന് പരിച്ഛേദന വരുത്തിയിട്ട് അവരുടെ ഹൃദയത്തിൽ ദൈവീക ന്യായപ്രമാണങ്ങളെ എഴുതുന്നു. അവൻ ന്യായപ്രമാണത്തിന്റെ അണ്ടറിൽ നിന്ന് മാറ്റപ്പെട്ട് അവൻ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നു. ഇതാണ് പുതിയ നിയമത്തിന്റെ ഫുൾഫിൽമെന്റ്. ഇതേ കാര്യം തന്നെ നമ്മൾ ഗലാത്യലേഖനം വായിച്ചപ്പോൾ അവിടെ പൗലോസ് എഴുതുന്നുണ്ട്. ഇതേ കാര്യം നമ്മൾ നേരത്തെ വായിച്ചതിന്റെ തുടർച്ച വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഗലാത്യലേഖനം അതിന്റെ നാലാമത്തെ അധ്യായത്തിന് നാല് അഞ്ച് ആറ് വാക്യങ്ങൾ അവിടെ പറയണം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവത്തിന്റെ പ്രോമിസ് ഡേറ്റ് ചെക്കിൽ എഴുതിയിരുന്ന ആ ഡേറ്റ് ഫുൾഫില്ലായപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന്റെ കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചു. അങ്ങനെ നീ ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവത്താൽ അവകാശമാകും. ഇത്രയേ ഉള്ളൂ, വളരെ ക്ലിയർ, ഇത്രയേ ഉള്ളൂ അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ കൾമിനേഷൻ. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു, ദൈവത്തിന്റെ ന്യായപ്രമാണം ഫുൾഫില്ല് ചെയ്തു, ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ ദൈവം റിഡീം ചെയ്തു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിലാക്കി, ദൈവത്തിന്റെ വാഗ്ദത്തം ഫുൾഫില്ല് ചെയ്തു, അവനെ അബ്ബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുവാൻ ശക്തനാക്കി തീർത്തു. ദൈവത്തിലെ സകല സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾക്കും അവൻ പുത്രൻ എന്ന നിലയിൽ അവകാശിയായി തീർന്നു. ഇതാണ് പഴയ നിയമത്തിലെ ആചാര നിയമങ്ങൾ കൊണ്ട് ദൈവം ഉദ്ദേശിച്ച കാര്യം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വിശ്വാസത്താൽ ഒരുവൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ആത്മീയമായിട്ട് ഫുൾഫില്ലാവുന്നു. പക്ഷെ വളരെ ചുരുക്കം പേരിൽ മാത്രമേ ഈ റിച്ചസ് റിയൽ റിച്ചസ് ആയിട്ട് ഫുൾഫില്ലാവാൻ ആകുന്നുള്ളൂ. കാരണം അനേകർ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകാനായിട്ട് എനിക്ക് സമയമില്ല, ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് അതിന്റെ എക്സോട്ടേഷനിലേക്കും പോകാനായിട്ട് എനിക്ക് സമയമില്ല. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് ദൈവത്തിന്റെ ധാർമ്മിക ന്യായപ്രമാണം ദൈവം എന്തിനാണ് കൊടുത്തത്, ദൈവത്തിന്റെ ആചാര നിയമങ്ങൾ മോറൽ ലോ ദൈവം എന്തിനാണ് കൊടുത്തത്. ഇത് രണ്ടിനും ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശം യേശു ക്രിസ്തുവിൽ കൂടി കർത്താവ് ഫുൾഫിൽ ചെയ്തു. ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ആഴ്ച